2022 ജൂലൈ 31 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. സാമ്പത്തിക മാന്ദ്യവും ഇന്ത്യയുടെ സ്ഥിതിയും. കോവിഡാനന്തര കാലഘട്ടം ലോകത്തൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിന്റേതാകുമെന്ന് വിദഗ്ധർ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. അതിന്റെ ഫലങ്ങൾ ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലും കണ്ടുതുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതുവരെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ തീവ്രമായ സാമ്പത്തിക മാന്ദ്യക്കാറ്റ് ആഞ്ഞടിച്ചതായി പറയാറായിട്ടില്ല. യുക്രൈൻ യുദ്ധം തുടരുന്നത് ഏതൊക്കെ രീതിയിൽ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പറയാനാവില്ല. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് അടുത്തിടെ നടന്ന വിവിധ സർവേകൾ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത ഇന്ത്യയ്ക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്ഥിതി മോശമായാലും ഇന്ത്യയ്ക്ക് പേടിക്കേണ്ടി വരില്ലെന്നാണ് സർവേകൾ. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കുറവ് ഇന്ത്യയിലാണെന്ന് സർവേകൾ ഒന്നടങ്കം പറയുന്നു. ഏഷ്യയിലാകെ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത 20 മുതൽ 25% വരെയാണ്. ഇന്ത്യയിൽ അതിനുള്ള സാധ്യത 0%. യൂറോപ്പിലാകട്ടെ 50-55% സാധ്യത. അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും അവിടെയും മാന്ദ്യത്തിനുള്ള സാധ്യത 40% നിലനിൽക്കുന്നു. കോവിഡ് കാലഘട്ടത്തിലും കാർഷിക രംഗം തളരാതെ കരുത്തോടെ തുടർന്നതും വ്യാവസായിക ഉത്പാദന മേഖലകളിലെ പ്രവർത്തനങ്ങളിലെ ഉണർവുമാണ് ഇന്ത്യയെ സഹായിച്ചത്. സേവന മേഖലയിലും വളർച്ചയുടെ ഗ്രാഫ് ഉയർന്നതല്ലാതെ താഴ്ന്നില്ല. ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് റഷ്യയാണെന്ന് കാണാം. ഈ വർഷം മാർച്ചിന് ശേഷം 66 ബില്യൺ ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത്. എണ്ണയ്ക്ക് പുറമെ സോയാബീൻ, കൽക്കരി, വളങ്ങൾ തുടങ്ങിയവയും വാങ്ങി. റഷ്യ വാഗ്ദാനം ചെയ്ത കുറഞ്ഞ നിരക്കാണ് ഇന്ത്യയെ ആകർഷിച്ചത്. ഈ സാഹചര്യത്തിൽ ആഗോള നാണയപ്പെരുപ്പത്തിന്റെ പിടിയിൽപ്പെടാതെ ഇന്ത്യ രക്ഷപ്പെടുമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിരീക്ഷണം. പ്രതിസന്ധികൾ പലപ്പോഴും അവസരങ്ങളായി മാറാറുണ്ട്. ചൈനയെ അമിതമായി ഇറക്കുമതിക്കും മറ്റും ആശ്രയിക്കുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതും മറ്റു പല രാജ്യങ്ങളും അവരുടെ വമ്പൻ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഇന്ത്യയെ സമീപിക്കാൻ തുടങ്ങിയതും നമ്മുടെ രാജ്യത്തിന് വളർച്ചയുടെ വലിയ വാതായനങ്ങളാണ് തുറക്കുന്നത്. കേന്ദ്രത്തിലെ സുസ്ഥിരമായ ഭരണവും സാമ്പത്തിക ഉദാരീകരണ നടപടികളും വളർച്ചയെ വലിയ തോതിൽ സഹായിക്കുന്ന ഘടകങ്ങളായി കണക്കാക്കണം. അതേസമയം വിലക്കയറ്റം കൂടുന്നതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും ആശങ്കകൾ ഉണർത്തുന്നുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിൽ വൻതോതിൽ ഇറക്കുമതി വേണ്ടിവരും. ക്രൂഡ് ഓയിൽ, വ്യവസായ രംഗത്തെ അസംസ്കൃത വസ്തുക്കൾ, സ്വർണം തുടങ്ങിയവയെല്ലാം ഇന്ത്യ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ ഇടപാടുകളെല്ലാം ഡോളറിലായതിനാൽ ഇറക്കുമതി ചെലവ് വളരെ കൂടും. അതിനാൽ വ്യാപാര, കറന്റ്, അക്കൌണ്ട് കമ്മികളും ഉയരും. ഇതിന്റെ ഫലമായി വിലക്കയറ്റവും വർദ്ധിക്കും. ഇത് വളർച്ചയുടെ പ്രശ്നമായി കണ്ട് പരിഹരിക്കാതെയിരുന്നാൽ സർക്കാരിന് രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അതിനാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഭരണപരമായ നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം. അവശ്യ സാധനങ്ങൾക്കുള്ള നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ പരിഗണിക്കേണ്ടതാണ്. സർക്കാർ വളരുന്നതായി സാധാരണക്കാരന് അനുഭവപ്പെടുന്നത് അവരുടെ വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുമ്പോഴാണ്. വരും ദിനങ്ങളിൽ അത്തരമൊരവസ്ഥയാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കേണ്ടത്.